ഹലോ ഗായ്സ്, കമ്പിളി പദത്തിൻ്റെ ഒരു പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് കടന്നാലോ. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മളാണോ, അതായത് നമ്മുടെ ഈ കറണ്ട് ജനറേഷൻ ആണോ, അതോ പഴയ പുരാതന കാലത്തെ മനുഷ്യരായിരുന്നോ സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നവർ? ഈ ചോദ്യം കേൾക്കുമ്പോൾ പലരും തെറ്റിയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിച്ചത് ടെക്നോളജിക്കലി അല്ല, സയൻറ്റിഫിക്കലിയാണ്. ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ പറയുന്ന ഈ സ്മാർട്ട് ടിവീസും സ്മാർട്ട് ഫോൺസും ഒക്കെ തലയിൽ വരും. ഞാൻ ഉദ്ദേശിച്ചത് സയൻസാണ്. സയൻസിൽ നിങ്ങൾ പറയുന്ന പോലെ നമ്മളല്ല ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഒരു പരിധിക്കുള്ളിൽ നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച പല കാര്യങ്ങളും പണ്ട് കണ്ടുപിടിക്കപ്പെട്ടതാണ്. ഞാൻ രണ്ട് എക്സാമ്പിൾസ് പറയാം, രണ്ട് ആർക്കിടെക്ചറൽ ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള രണ്ട് സ്ഥലങ്ങളെക്കുറിച്ച്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ഞാൻ പറയുന്നത്, ഞാൻ ആദ്യമായി പറയാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കംബോഡിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കംബോഡിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു അമ്പലമുണ്ട്, അങ്കോർ വാട്ട് എന്ന് പറയും. അതായത് ഈ പറയുന്ന ഹിന്ദു ടെമ്പിളുകളിൽ തന്നെ ഏറ്റവും വലിയ ടെമ്പിൾ, 400 ഏക്കർ വിസ്തീർണമുള്ള ഏറ്റവും വലിയൊരു അമ്പലമാണത്. ആ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒബ്വിയസ്ലി അതിൽ ആർക്കിടെക്ചറൽ ഡിഫറൻസ് വരുന്നുണ്ട്, ആർക്കിടെക്ചറൽ ബ്രില്ലിയൻസ് വരുന്നുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഒരു ബ്രില്ലിയൻ്റ് ഐഡിയ അല്ലെങ്കിൽ ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്, വേറൊരു കാര്യമുണ്ട് എന്നാണല്ലേ. അത് അതിൻ്റെ ഏറ്റവും മെയിൻ പാർട്ട്, അതായത് മൗണ്ട് മെറുവിനെ സൂചിപ്പിക്കുന്ന രീതിയിലൊരു വലിയൊരു ഫീച്ചറുണ്ട്, അത് വലിയൊരു പില്ലർ പോലത്തെ ഒരു സാധനമുണ്ട്. ആ ഒരു സാധനത്തിൻ്റെ നടുക്ക് ചെന്നാൽ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും സെൻട്രൽ പോർഷൻ, അതിലെന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് പോലൊരു പാർട്ടുണ്ട്, ആ ക്രോസിൻ്റെ ഏറ്റവും നടുക്ക് ഭാഗം ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പെക്യുലറായിട്ടുള്ളൊരു സ്റ്റോൺ കാണാം, ഒരു സ്ക്വയർ സ്റ്റോൺ. ആ സ്ക്വയർ സ്റ്റോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ സ്ക്വയർ സ്റ്റോണിൻ്റെ മുകളിൽ നിങ്ങൾ കോമ്പസ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലറായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണെന്നല്ലേ, ആ ഒരു സാധനം പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ, ആ ഒരു ബിൽഡിങ്ങിൻ്റെ 4 മൂലയിലും 4 ഡോർസ് ഉണ്ട്. ആ ക്രോസിൻ്റെ എൻഡ് ചെയ്യുന്നത് എല്ലാം ഡോസിലേക്കാണ്. ആ ഡോസ് എല്ലാം തന്നെയും പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ്. യു വിൽ നെവർ സീ ആൻ ഒബ്ജക്ട്, യു വിൽ നെവർ സീ ആൻ ആർക്കിടെക്ചറൽ ഡിസൈൻ സോ പെർഫെക്റ്റ്ലി അലൈൻഡ് ലൈക്ക് ദാറ്റ്. ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആണ്, ഭയങ്കര പാടാണ്. അത്രയും പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ട് അത്രയും സീറോ ഹ്യൂമൻ എറർ ഉള്ളൊരു ആർക്കിടെക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാലോ എത്രത്തോളം അതിനകത്ത് പണി വരുന്നുണ്ടെന്നാണ് നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, അത് നിങ്ങൾക്ക് തികച്ചും ആകസ്മികമായിട്ട് ഒരുപാട് പേടികൾ ചേർന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ചിലപ്പോൾ ആകസ്മികമായിട്ട് അത് പെർഫെക്റ്റ്ലി ആയതാണെന്ന് പറയാം, അത് പോട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഇന്ത്യയിലെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇന്ത്യയിലെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ കൈലാസ്നാഥ് ടെമ്പിൾ എന്ന് കേട്ടിട്ടുണ്ട്. കൈലാസ്നാഥ് ടെമ്പിൾ കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് പറഞ്ഞുതരാം, ഇത് എല്ലോറ കേവ്സിൽ, അത് എല്ലോറ കേവ്സിൽ ഒരുപാട് കേവ്സ് ഉണ്ട്, 100 ഓളം കേവ്സ് ഉണ്ട്. കേവ്സിൽ 16 എണ്ണം മാത്രമേ തുറന്നിട്ടുള്ളൂ, അതായത് വിസിറ്റേഴ്സിന് കാണാനും അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന ആകെ 16 കേവ്സ് ഉള്ളൂ. ആ 16 കേവ്സിൽ 16-ാം നമ്പറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ കൈലാസ്നാഥ് ടെമ്പിൾ. കൈലാസ്നാഥ് ടെമ്പിളിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു അമ്പലം കംപ്ലീറ്റ്ലി പാറ പൊളിച്ച് ഉണ്ടാക്കിയേക്കണേന്ന്. അത് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി എന്ന് പറയുമ്പോൾ അതിനൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, 2 ബിൽഡിംഗ് ബ്ലോക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് വരെ ഉണ്ട്. ആ ബ്രിഡ്ജ് വരെ കംപ്ലീറ്റ്ലി കാർവ്ഡ് ഔട്ട് ഓഫ് റോക്സ്. ആ ഒരു മല എന്ന് പറയുന്നത് ഒരു, നിങ്ങൾക്കറിയാലോ എല്ലോറ കേവ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുഹകളുണ്ട്, ഗുഹകളിൽ പോലെ തന്നെ ഇവിടെയും പാറ തന്നെയായിരുന്നു. ആ പാറ പൊളിച്ച് ആ ഒരു അമ്പലം ഉണ്ടാക്കിയിരിക്കണം. അതിലൊരു സിംഗിൾ കല്ല് പോലും വേറൊരു പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. പല ആർക്കിയോളജിസ്റ്റും വന്ന് നോക്കി, എല്ലാ കാര്യങ്ങളും വന്ന് നോക്കിയതാണ്. അത്രയും പെർഫെക്റ്റായിട്ടൊരു ഡിസൈൻ ആർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ, വർഷങ്ങൾ മുമ്പുള്ളതാണ്, 5000 വർഷങ്ങൾ മുമ്പുള്ളതായിരിക്കാം, എനിക്കറിയത്തില്ല. അത് ആ ഒരു വർഷത്തിലുള്ള, കാരണം നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ കല്ലുകൾ എന്ന് പറയുന്നത്. കാരണം കല്ലുകൾ ഒരുപാട് വർഷങ്ങൾ കൂടിയാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അത് സാധനം ട്രാക്ക് ബാക്ക് ചെയ്തോ അല്ലെങ്കിൽ ഡേറ്റ് ബാക്ക് ചെയ്യുമോ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഒരു അമ്പലമൊന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ആ ഒരു അമ്പലം കംപ്ലീറ്റ്ലി മുകള് തൊട്ട് താഴെ വരെ ഇടിച്ച് പൊട്ടിച്ച് ആ ഒരു അമ്പലം മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ എത്രത്തോളം പണിവിട്ടിട്ടുണ്ടെന്നും എത്രത്തോളം ആളുകൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും. പക്ഷേ വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വർഷം അല്ലെങ്കിൽ കാലയളവ് എന്ന് പറയുന്നത് ഒരു 10-16 വർഷം കൊണ്ടാണ് ആ ഒരു അമ്പലം ഉണ്ടാക്കിയെടുത്തതെന്ന് പറയാം. അതിനകത്ത് അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷേ ആക്ച്വലി അത്രയും വർഷം കൊണ്ട് ആ ഒരു അമ്പലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു അമ്പലം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ബ്രില്യൻസ് വരുന്നുണ്ട്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് പണിത് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് വർഷങ്ങൾ വരും, ഒരുപാട് ആളുകൾ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഭരണങ്ങൾ മാറി വരും. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾ എന്തായാലും നൂറ്റാണ്ടുകൾ എടുത്തിട്ട് തന്നെയാണ് ആ ഒരു അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു അമ്പലമൊന്നും നമ്മുടെ ഈ ഒരു കറണ്ട് സിനാരിയോയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പോഴത്തെ അമ്പലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എത്രത്തോളം ആർക്കിടെക്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. പണ്ടത്തെ അമ്പലങ്ങൾ പോലെ ഈ ആർക്കിടെക്ചർ ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴത്തെ അമ്പലത്തിൽ വരുന്നില്ല. അല്ലെങ്കിൽ ഏത് പള്ളി എടുത്ത് നോക്കിയാൽ പോലും നമ്മുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി, നമ്മളെല്ലാം മിനിമലിസം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കറണ്ട് ആർക്കിടെക്ചറൽ ഡിസൈനേഴ്സ് ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ചറൽ ഡിസൈനേഴ്സിനെ കൊണ്ടുവന്നിട്ട് പാറ മുളിച്ചുണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല. സോ പക്ഷേ ആ ഒരു അമ്പലം അതങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു അമ്പലത്തിനെ അസൂയപ്പെട്ട് ഔറംഗസീബ് അന്ന് ഈ ഒരു അമ്പലം പൊളിക്കാൻ വേണ്ടി കുറേ പേരെ അയച്ചതാണ്. നടന്നില്ല. 10-11 തവണ എങ്ങാണ്ട് ആളുകളെ അയച്ചു, ഒന്നും നടന്നില്ല. ആ ഒരു അമ്പലത്തിലെ കുറച്ച് ഭാഗങ്ങൾ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അതല്ലാണ്ട് ആ ഒരു അമ്പലത്തിലെ ഒട്ടുമിക്ക തലകൾ ഇപ്പോഴും അതേപടി തന്നെ നിലനിന്ന് പോകുന്നു. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ എത്രത്തോളം സ്ട്രോങ്ങും എത്രത്തോളം അടിപൊളിയായിട്ടുണ്ടാക്കിയ ഒരു ആർക്കിടെക്ചറൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. സോ ഞാൻ ചോദിക്കുന്ന ഇതാണ്, നമ്മളായിരുന്നു അവരായിരുന്നു സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നവർ? നിങ്ങൾക്ക് ഈ രണ്ട് സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാ പണികളും നടന്നിരുന്നത് അത് രാജാക്കന്മാർക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലേറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തന്നെയായിരിക്കും അവരുണ്ടാക്കുക. വി ക്യാൻ സീ അത് അങ്കുറവട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളുടെ അമ്പലം എന്നാണ് പറയപ്പെടുന്നത്, സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നാണ് പറയുന്നത്. സോ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾ കാണുമെന്നൊക്കെ മനസ്സിലാവും. സോ ഇറ്റ്സ് അപ് ടു യു ടു ചൂസ് ഏതാണ് ശരി എന്നുള്ളത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ഐ ലീവ് ഇറ്റ് അപ് ടു യു. സോ ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. നമുക്ക് പല കാര്യത്തിലും പല ക്യൂരിയോസിറ്റി ഉണ്ടാവാറുണ്ട്. നമ്മൾ പറഞ്ഞാൽ കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ പോവും. ബട്ട് ആക്ച്വലി ദർ ആർ തിങ്സ് ദറ്റ് സ്റ്റിൽസ് ടു ബി സോൾവ്ഡ്. എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു കാര്യം നടന്നു എന്നുള്ളതിന് സോൾവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ഈ വേൾഡിലുണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഇതെങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്തിനു ചെയ്തു എന്നുള്ളത് തികച്ചും ആർക്കും തന്നെ അറിയില്ലാത്ത കാര്യങ്ങളാണ്. സോ നിങ്ങൾ നോക്കാൻ പോകുന്ന ഒരു വേൾഡ് എന്ന് പറഞ്ഞത് ചുമ്മാ സോൾവ് ചെയ്ത പ്രോബ്ലംസ് മാത്രമുള്ള വേൾഡ് അല്ല, ദാർ ആ മിസ്റ്ററീസ് ടു ബി സോൾവ്ഡ്. അങ്ങനെ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോൾട്ടൺ ആദ്യമായിട്ട് ഈ പറഞ്ഞ ഈ ആറ്റത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമായിരിക്കും. കാരണം അല്ലാത്തൊരു മനുഷ്യനും അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചോ ചിന്തിക്കത്തില്ല. So have the curiosity to wander around. So that's all from me. This is me Anandu, signing off from Kambalipadappu. Goodbye.